भावयामि रघुरामो भव्य सुगुणारामो भावयामि रघुरामो भव्य सुगुणारामो।
नमस्कारम श्रीमती सुनंदा नायर।
नमस्कारम।
ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സൂര്യ ഫെസ്റ്റിവലിനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഓസ്ട്രേലിയയിലുള്ള നൃത്ത അനുഭവം എന്താണ്?
ഓസ്ട്രേലിയയിൽ ഫസ്റ്റ് ടൈമാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. അതും സൂര്യ ബാനറിൽ വരാൻ പറ്റിയ എനിക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സൂര്യ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വെരി റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൂര്യയുടെ ഒരു ഫിലോസഫി ഉള്ളത് സ്പ്രെഡിങ് ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ ഇൻ ഇറ്റ്സ് റോ പ്യൂറസ്റ്റ് ഫോം ടു ദി ഓഡിയൻസസ് ഓൾ ഓവർ ദ വേൾഡ് എന്നാണ്. സോ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ബിലോങ് ചെയ്യണമെന്ന് ഐ റിയലി ആം പ്രിവിലേജ്ഡ് ആൻഡ് ഓണർ ടു ബി ദർ. ഓസ്ട്രേലിയ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. വണ്ടർഫുൾ വണ്ടർഫുൾ റെസ്പോൺസ് ആണ്. ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ബാക്കി പോപ്പുലർ ഒക്കെ ഡാൻസും മ്യൂസിക് ഒക്കെ കേൾക്കുമ്പോൾ കുറച്ച് നമുക്ക് തോന്നും ഇപ്പോൾ ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ, കുട്ടികളെ ഫോളോ ചെയ്യുന്നുണ്ടോ, ഓർ ഈസ് ദർ എ ഗുഡ് റെസ്പോൺസ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ക്രൗഡ്, ഒരു 250-300 ക്രൗഡ് കിട്ടുന്നത് പ്യുവർ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ഇൻ ദി ആർട്സ് ഇൻ ദിസ് പ്യുവറസ്റ്റ് ഫോം.
ഇതിലെ ക്ലാസിക്കൽ കലാരൂപങ്ങൾക്ക് നൃത്തരൂപങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണുന്ന ഒരു ഓഡിയൻസിന്റെ കാര്യം പറയുമ്പോൾ അത് കുട്ടികളാണോ അല്ലെങ്കിൽ പ്രായമായവരാണോ, അതുപോലെ തന്നെ മലയാളികൾ എത്രത്തോളം ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നു?
എന്തറിയോ, ഞാനിപ്പോ നോട്ട് തീർക്കണം. നമ്മൾ പറയും ഇപ്പൊ ഈ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒന്നും ഇപ്പൊ ഇതിൽ അങ്ങനെ ഇൻട്രസ്റ്റ് എടുക്കണില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ യങ്സ്റ്റേഴ്സ് തന്നെ കുറെ കാണാം ഓഡിയൻസിൽ. നമ്മൾക്ക് തോന്നും ക്ലാസിക്കൽ മ്യൂസിക് ഡാൻസ് എന്ന് പറയുമ്പോൾ കുറെ പ്രായമായിട്ട് എല്ലാം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വീട്ടിലത്തെ കഴിഞ്ഞ് മക്കളൊക്കെ ഒന്ന് കോളേജൊക്കെ പോയി കഴിഞ്ഞാൽ എന്നാൽ നമുക്ക് പോയിട്ട് ഒന്ന് കച്ചേരി എൻജോയ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഒരു ഫീലിംഗ് ഉണ്ട്, അങ്ങനെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് തന്നെ അവർ തന്നെ വെൻ ദി സ്റ്റാർട്ട് ലേണിംഗ് ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് ഡാൻസ്, ഐ ടെൽ യു ദ ബെസ്റ്റ് എക്സ്പോഷർ ആൻഡ് എക്സ്പീരിയൻസ് ഒരു കുട്ടിക്ക് കിട്ടുന്നത് എപ്പോഴും ഒരു നല്ല ഗുരുവിനെ കിട്ടിയാലാണ്. ഒരു നല്ലൊരു ടീച്ചറെ കിട്ടിയാൽ ദ ചൈൽഡ് ക്യാൻ ബി മോട്ടിവേറ്റഡ് ആൻഡ് മൂവ്ഡ് ടു ലേൺ ദ ക്ലാസിക്കൽ ആർട്ട് ട്രഡീഷൻസ്. ഇപ്പൊ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വട്ട് എവർ യു സീ ഇഫ് യു ഗിവ് ഇറ്റ് ക്യാൻ ബി എ റോങ് എക്സ്പീരിയൻസ്. അതെന്താ നമ്മൾ പറയില്ലേ, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ഇപ്പൊ ഒരു ലേ പേഴ്സണെ കൊണ്ടുപോയിട്ട് ക്ലാസിക്കൽ ഡാൻസ് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവര് അത് ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കും, അയ്യോ ഇത് ഇങ്ങനെയാണോ തോന്നുന്നു. ഇത് നല്ലതല്ലെങ്കിൽ ഐ മീൻ നല്ലതല്ലെങ്കിൽ ഐ മീൻ വാട്ട് ഐ മീൻ ഇസ് ലൈക് ഇറ്റ് ഇസ് നോട്ട് അപ് ടു ദ മാർക്ക്. അപ്പൊ അയ്യോ സോ ദിസ് ഡു യു തിങ്ക് ക്ലാസിക്കൽ ഡാൻസ് ഇസ് ലൈക് ഇതിന് ഒരു ഫീലിംഗ് കിട്ടും. അപ്പോ പിന്നെ സെക്കൻഡ് അറ്റംപ്റ്റ് അവർ പറയും അയ്യോ ഞാനില്ല കേട്ടോ. പക്ഷേ ഇഫ് യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ദ ഫസ്റ്റ് ടൈം യു വിൽ ബി ലൈക്ക് വാവ് ഐ നീഡ് ടു ഗോ ബാക്ക് ആൻഡ് ലുക്ക് വാട്ട് ഇറ്റ് ഇസ്. പക്ഷെ ഇപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ നമ്മൾ പഠിപ്പണം നോക്കിക്കോ, നമ്മൾ നല്ലൊരു ടീച്ചർ കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ടീച്ചർ നല്ലതല്ലെങ്കിൽ ഓ ഐ ഡോണ്ട് ലൈക്ക് ഹിസ്റ്ററി എന്ന് പറയില്ലേ. അതുപോലെ തന്നെയാണ് ഇതും. ഇപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കത് അതേപോലെ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാണാൻ കിട്ടിയില്ലെങ്കിൽ ഓഡിയൻസിന് മനസ്സിൽ അങ്ങനെ വരും.
മോഹിനിയാട്ടം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അധികം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരു കലാകാരി ആയിരിക്കും സുനന്ദ നായർ. സുനന്ദ നായർ ഇതിലേക്ക് എത്തിയത് ഇത്തരത്തിലുള്ള നല്ലൊരു ഗുരുവിന്റെ കഴിവ് കൊണ്ടാണോ അല്ലെങ്കിൽ അതിലൂടെയാണോ മോഹിനിയാട്ടത്തിലേക്ക് വന്നത്?
ഞാൻ പറയാം, ഞാൻ 6 വയസ്സ് മുതൽക്ക് തുടങ്ങിയത് ഭരതനാട്യം, പിന്നെ 10-11 വയസ്സാകുമ്പോൾ കഥകളി പഠിക്കാൻ തുടങ്ങി. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി വാര്യർ ബോംബെയിലുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയതാണ് ഈ രണ്ട് ആർട്ട് ഫോംസ്. പിന്നെ ഒരു 16-17 വയസ്സാകുമ്പോൾ ഇന്റർ കോളേജ് കോമ്പറ്റീഷനിൽ പോയപ്പോൾ എല്ലാ ഗോൾഡ് മെഡലും എനിക്ക് കിട്ടലുണ്ടായി. അപ്പോഴാണ് ശരിക്കും ഒരു ഫീലിംഗും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഡാൻസിന്റെ ഒരു വന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് ഭരതനാട്യം ഡാൻസറായിട്ടാണ് ആദ്യം പോകുന്നത്. പിന്നെ എന്റെ ടീച്ചർ പത്മഭൂഷൺ ഡോക്ടർ കനക്രയിലെ അവരെ ഒരു നാഷണൽ പ്രോഗ്രാം TV കണ്ടു. അവര് മോഹിനിയാട്ടമിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യലും അവര് ഐറ്റംസിന്റെ പെർഫോമൻസ് ചെയ്ത ഐറ്റംസിന്റെ എക്സ്പ്ലനേഷൻസും അതിന്റെ ഒക്കെ പിന്നാലെ അതിന്റെ ഡീപ് സ്റ്റഡി എന്നായിരുന്നു എന്നൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നി ഞാനൊരു മലയാളിയായിട്ട് നമ്മളുടെ നാടൻ കലേനെ നമ്മൾ എൻകറേജ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അപ്പോൾ ഞാൻ അവരോട് പോയിട്ട് അവിടെ പോയി ജോയിൻ ചെയ്യുക ചെയ്ത്. അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഞങ്ങൾ അവർ പ്രൈവറ്റ് സ്റ്റുഡൻസ് ആരും പഠിപ്പിക്കില്ല. അവർക്കൊരു നളന്ദ ഡാൻസ് റിസർച്ച് സെന്റർ, നളന്ദ നൃത്യ മഹാവിദ്യാലയം ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് ആണ്, ബോംബെ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയാം ഇത് പോയി കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് മാറും. പക്ഷെ ആ സമയത്ത് ഞാൻ ലോ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വേണോ ഇത് വേണോ എന്നൊരു സംശയമായി. കാരണം ഈ ഡാൻസ് കോളേജിൽ കയറിയാൽ പിന്നെ ഫുൾ ടൈം ആണ്, 9 to 4. കോളേജാണ്. അപ്പോ പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ഒരു ഡിസിഷൻ അങ്ങോട്ട് എടുത്തു, നളന്ദയിൽ പോയി ജോയിൻ ചെയ്തു, മാസ്റ്റേഴ്സ് ചെയ്തു മോഹിനിയാട്ടത്തില്.
മലയാളി ആയതുകൊണ്ട് പഠിച്ചു എന്ന് പറഞ്ഞു, പക്ഷെ ജനിച്ചതും വളർന്നതും ഒന്നും കേരളത്തിലല്ലല്ലോ.
അല്ല അല്ല, ജനിച്ചു വളർന്നതൊക്കെ ബോംബെയിലാണ്. പക്ഷെ എന്റെ മ്യൂസിഷ്യൻസ് ഒക്കെ ഉണ്ട്, അവരെപ്പോഴും പറയും നീ എങ്ങനെയാ ഇവിടെ ജനിച്ചത്, നീ തനി നാടനാണ്, നീ കേരളത്തിൽ ജനിക്കുന്നതായിരുന്നു, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ എനിക്ക് ആ കേരള, അതിന്റെ ബ്യൂട്ടി, അതിന്റെ ഫുഡ് ഹാബിറ്റ്സ്, അതിന്റെ ഡ്രസ്സിംഗ് ഹാബിറ്റ്സ്, നേച്ചർ ഓഫ് കേരള പീപ്പിൾ എല്ലാം ഐ തിങ്ക് ഇസ് ഇൻ മീ ഈവൻ നൗ. ഇപ്പൊ ഞാനിപ്പോ 13 വർഷമായിട്ട് ഹ്യൂസ്റ്റണിലാണ്, ടെക്സസിലാണ്. പക്ഷെ എന്നാലും there is nothing as beautiful as Kerala.
കേരളത്തിൽ പോയി ജീവിച്ചിട്ടുണ്ടോ?
ജീവിച്ചിട്ടില്ല. പക്ഷെ ഈ പ്രോഗ്രാംസ് കാരണം കൊണ്ട് എല്ലാ പ്രാവശ്യം എങ്ങനെയെങ്കിലും ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് കേരള ട്രാവൽ ചെയ്തിട്ടുണ്ട്.
എങ്ങനെ പിന്നെ ഇത്രയധികം മലയാളം പറയുന്നു? പലപ്പോഴും പുറത്ത് ജീവിച്ചു കഴിഞ്ഞാൽ മലയാളം സംസാരിക്കാതെ പോലും ഇല്ലല്ലോ.
അതെ, എന്ത് കാരണമുണ്ട്? ഞാനിപ്പോ ഈ മോഹിനിയാട്ടത്തിൽ അങ്ങോട്ട് ചേർന്നപ്പോ എന്റെ മ്യൂസിഷ്യൻസ് ഒക്കെ മലയാളീസ് ആണ്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് കളിയാക്കി ഓരോരോ വാക്കുകൾ തിരുത്തി തിരുത്തി ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വായിക്കാനും പഠിപ്പിച്ചു. അങ്ങനെ എഴുതില്ല കൂടുതൽ, പക്ഷെ വായിക്കാൻ പറ്റും, കവിതകളൊക്കെ വായിക്കാൻ പറ്റും. കുറച്ച് സമയമെടുക്കും, പക്ഷെ എന്നാലും വായിക്കും. അവിടെ ഹ്യൂസ്റ്റണിലെ പിള്ളേരും നന്നായി സംസാരിക്കും കേട്ടോ. ഹ്യൂസ്റ്റണിലെ പിള്ളേരും ക്ലാസ്സിൽ വരുന്ന പിള്ളേരും, ഇപ്പൊ ഞാൻ ബൈ മിസ്റ്റേക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പോയാലും അവർ റിപ്ലൈ തരാൻ എനിക്ക് മലയാളത്തിലാണ്. അപ്പൊ എനിക്ക് തോന്നും അയ്യേ ഞാൻ തന്നെ ഈ ഇംഗ്ലീഷ് പറയണ, അപ്പൊ ഞാനും അങ്ങനെ തിരുത്തി മലയാളത്തിലേക്ക്.
അമേരിക്കയിൽ എത്രത്തോളം ഇതിലൊരു പ്രാധാന്യം ഇപ്പോൾ കിട്ടുന്നുണ്ട്? അവിടുത്തെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത്?
എന്റെ ക്ലാസ് എന്ന് പറയുന്നത് ഇസ് സംതിങ് ദാറ്റ് ഐ എം വെരി പ്രൗഡ് ഓഫ് ടീച്ചർ. ബ്യൂട്ടിഫുൾ. ആ കുട്ടികൾ നമ്മൾ പറയും ഓക്കെ അമേരിക്കയിൽ വളർന്ന കുട്ടികളാണ്, അവർക്ക് ഇപ്പൊ ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ നമ്മളുടെ പിള്ളേർക്ക് നമ്മൾ അതിന്റെ ട്രൂ വാല്യൂ, ട്രഡീഷൻ, അതിന്റെ ഭംഗി കാണിച്ചു കൊടുത്താൽ അവിടുത്തെ പിള്ളേരായാലും എവിടുത്തെ പിള്ളേരായാലും ഭംഗിയിൽ കളിച്ചോളും. യു ദ വിൽ വർക്ക് ഫോർ ഇറ്റ് ജസ്റ്റ് ലൈക്ക് എനി കിഡ് ഇൻ ഇന്ത്യ വുഡ് വർക്ക്. എന്റെ സ്റ്റുഡൻസ് ഐ എം വെരി പ്രൗഡ്. നല്ല കളിക്കുന്ന പിള്ളേർ, ഞാൻ ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്, മോഹിനിയാട്ടം പഠിപ്പിക്കുന്നുണ്ട്, രണ്ടും നല്ല ഭംഗിയിൽ കളിക്കുന്ന പിള്ളേരുണ്ട്. നമുക്ക് കണ്ട് ക്ലാസ് കയറി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല ഈ കുട്ടികൾ യു എസ് എല് ജനിച്ചു വളർന്ന പിള്ളേരാണ്, അങ്ങനെ നന്നായി കളിക്കുന്ന പിള്ളേരുണ്ട്.
ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ നൃത്ത രംഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ സ്വന്തമായി നടത്താറുണ്ടോ?
യെസ്, അതെന്തറിയോ, നമ്മളൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ പണ്ട് കാലത്ത് ഇത് പണ്ട് കാലത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് സമയം നോക്കിയിട്ട് ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു ഇത് സിറ്റുവേഷൻ നോക്കിയിട്ട് വി ഹാവ് ടു മൂവ് എ ലിറ്റിൽ. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, സിമ്പിൾ റീസൺ ട്ടോ. എന്റെ ഒരു സ്റ്റുഡന്റ് യു എസ് എയിൽ ക്ലാസ് നടക്കുമ്പോ ഒരു വിരഹം കണ്ടിത്ത നായിക്ക, അവള് ആ നായിക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണത്, പിന്നെ അവളുടെ വിരഹമൊക്കെ കാണിച്ചൊക്കെ കഴിഞ്ഞു, ആ കുട്ടി നന്നായി പഠിച്ചു കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു പോണ സമയത്തിനോട് ചോദിക്കുകയാണ്, ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവളെന്തിനായി കറിയണ, വൈ കാൻ ഷീ ജസ്റ്റ് മൂവ് ഓൺ, why she has to wait for him for so long if he's not coming, why can't she just move on? Okay, appo the thinking of the children is like this now.
Adhe pranayathilum virahathilum kaathu nilkunna kaalam ippo illa ennalladana
alle? Illa illa illa, appo avarku po avaru kaaryam cheya next ilke poova, idu seri nerayilla athra illa avarku. Appo nammal adu explain cheyan kodu kurchu buddhimutti yana adu explain cheyadan thanu aa samayatha kutti poya, I don't think she was convinced but she went. Okay, adukku appo angu nokkumbo nammal I'm not saying അത് ചെയ്യാൻ പാട്ട്, അതിലൊക്കെ ഒരു ഭംഗിയുണ്ട്. അതിന് നമ്മളുടെ കൾച്ചറും നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ പിള്ളേർക്കും, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് എ മാരേജ് യു സ്റ്റേ ഇൻ ദ മാരേജ് എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതൊക്കെ അതിന്റെ റീസൺസും പ്ലസും എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ ആർട്സ് കംപ്ലീറ്റ്ലി നമ്മുടെ ട്രഡീഷൻ കളയാണ്ട് ഓക്കെ, വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ സബ്ജക്ട്സ് ഇൻ ടു ഇറ്റ്, വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ താളം ഇൻ ടു ഇറ്റ്, ദർ ഇസ് നോ ഹാം, വി ക്യാൻ ഇൻട്രൊഡ്യൂസ് ന്യൂ പോയറ്റ്സ് ഇൻ ടു ഇറ്റ്, ന്യൂ പോയറ്റ്സ് വിത്ത് ന്യൂ ഐഡിയാസ് ഇൻ ടു ഇറ്റ്, അത് ചെയ്യാൻ പറ്റും.
വളരെയധികം നന്ദി ശ്രീമതി സുനന്ദ നായർ, നൃത്തത്തെക്കുറിച്ചും നൃത്തകലയെക്കുറിച്ചും ഇത്ര മനോഹരമായി സംസാരിച്ചതിന്.
താങ്ക് യു ദിജു, താങ്ക് യു സോ മച്ച് ഫോർ എവറിഥിങ്, താങ്ക് യു ഫോർ ഹാവിംഗ് അസ്.